2025 ഒക്ടോബർ 8 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ കേരളത്തിന്റെ അഭിമാനമായി ഡ്രീം പാർക്ക് തുറക്കുമ്പോൾ ബാസി പങ്കിൽ എഴുതുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഡിസൈനർ സുവോളജിക്കൽ പാർക്കിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ മാസം 28 നടക്കുകയാണ്. അന്ന് വൈകിട്ട് 4:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കുമ്പോൾ 3.5 സ്വപ്നമാണ് സഫലമാകുന്നത്. അതെ, തുറക്കുന്നത് കേരളത്തിന്റെ സ്വന്തം ഡ്രീം പാർക്കാണെന്ന് പറയാം. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മൃഗങ്ങൾ പുതുവർഷത്തിന് മുമ്പേ ഇവിടെ എത്തിക്കും. സീബ്ര, ജിറാഫ്, അനാക്കോണ്ട എന്നിവയോടൊപ്പം തെക്കൻ ആഫ്രിക്കയിലെ തുറന്ന സമതലങ്ങളിലും പീഠഭൂമിയുടെ താഴ്വരകളിലും കാണപ്പെടുന്ന വലിപ്പമുള്ള മാനുകളായ എലാൻഡകളും 6 മാസത്തിനകം പാർക്കിലെത്തും. ഒക്ടോബർ 28 ശേഷം 2 മാസം ട്രയൽ റണ്ണാണ്. ഈ കാലയളവിൽ പ്രവേശനം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായി നിജപ്പെടുത്തും. തിരക്കുണ്ടാകുമ്പോൾ മൃഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനാണിത്. മനുഷ്യരുമായി ഇണങ്ങിച്ചേരുന്നതോടെ ജനുവരി മാസത്തോടെ എല്ലാവർക്കും പ്രവേശനമുണ്ടാകും. അടുത്ത വേനലവധിക്കാലത്ത് കുട്ടികൾക്ക് ഇവിടെ ആഘോഷമാക്കാം. പുത്തൂർ വിദേശ മൃഗങ്ങൾക്കും അനുകൂലം. ധാരാളം കുറ്റിച്ചെടികൾ പോലെയുള്ള കുറ്റിക്കാടുകൾ അടങ്ങിയ വരണ്ട പ്രദേശങ്ങളിലാണ് എല്ലാണ്ടകൾ കഴിയുക. അതുകൊണ്ട് പുത്തൂർ ഇവയ്ക്ക് അനുയോജ്യമാകും. പാർക്ക് പ്രവർത്തനം തുടങ്ങിയ ശേഷമാണ് സാധാരണ മൃഗങ്ങളെ എത്തിക്കാറുള്ളത്. പക്ഷേ നിർമ്മാണത്തിന് കാലതാമസമുണ്ടായതോടെ തൃശൂർ മൃഗശാലയിൽ നിന്ന് വേഗം മൃഗങ്ങളെ എത്തിക്കുകയായിരുന്നു. ഭൂരിഭാഗം മൃഗങ്ങളും തൃശൂരിൽ നിന്ന് പുത്തൂരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാർക്കിനുള്ളിൽ പ്രഭാത നടത്തം, മൃഗശാലയുടെ മുന്നിൽ നിന്നാരംഭിക്കുന്ന മിനി മാരത്തോൺ, സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള യാത്ര, ഭിന്നശേഷി വിഭാഗക്കാരുടെ പാർക്ക് സന്ദർശനം, അംഗനവാടി ജീവനക്കാർക്കായുള്ള പാചക മത്സരം തുടങ്ങിയവയുണ്ടാകും. കുടുംബശ്രീയുടെ ഫുഡ് ഫെസ്റ്റും 25 വൈകിട്ട് സാംസ്കാരിക വിളംബര റാലിയും സാംസ്കാരിക സംഗമവും 26 2 മുതൽ തദ്ദേശീയ കലാപരിപാടികളും 27 കുടുംബശ്രീയുടെ പ്രവർത്തകർ പങ്കെടുക്കുന്ന കലാപരിപാടികളും നടക്കും. 28-3 രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നായി ആരംഭിക്കുന്ന ഘോഷയാത്രയുടെ പ്രവർത്തന ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങും. പാർക്കിന്റെ വിസ്തൃതി 363 ഏക്കറാണ്. ആവാസങ്ങൾ 24 എണ്ണമുണ്ട്. പാർക്ക് തുറക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന പക്ഷിമൃഗാദികൾ 700-ലേറെയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കാണിത്. ഒരു ദിവസം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാനുള്ള കാഴ്ചയാണ് പാർക്കിന്റെ മുഖ്യ ആകർഷണീയത. ഹോളോഗ്രാം സൂ, പെറ്റ് സൂ, ഡിയർ സഫാരി പാർക്ക്, അങ്ങനെ ഇന്നേ വരെ കാണാത്ത കാഴ്ചകൾ. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്. പാർക്ക് സഫലമാകുമ്പോൾ ഓർക്കേണ്ട ഒരു സംഘടനയും പേരുമുണ്ട്. അത് ഫ്രണ്ട്സ് ഓഫ് സൂവും അതിൻ്റെ സെക്രട്ടറി എം പീതാംബരൻ മാസ്റ്ററുമാണ്. പാർക്കിന്റെ നിർമ്മാണത്തിന്റെ ഓരോ വേളകളിലും ആ സംഘടനയും അദ്ദേഹവും നിരന്തരം ഇടപെട്ടിരുന്നു. തൃശൂർ മൃഗശാലയിലെ ഇടുങ്ങിയ കൂടുകളിൽ പക്ഷിമൃഗാദികൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ കാണുമ്പോൾ എല്ലാ മഹത്വവും ധാർമ്മികതയും ചോർന്നു പോയിരുന്നുവെന്ന് അദ്ദേഹം ഓർക്കുന്നു. വന്യമൃഗങ്ങളെ കൂട്ടിലടച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനോട് ഗാന്ധി മാർഗ സർവോദയ മനസ്സുള്ളവർക്ക് ഒരിക്കലും അനുകൂലിക്കാനായിരുന്നില്ല. മനുഷ്യരുടെ ആനന്ദത്തിന് വേണ്ടിയും ഗവേഷണങ്ങൾക്ക് വേണ്ടിയും മൃഗങ്ങളെ കൂട്ടിലടയ്ക്കുമ്പോൾ അവയ്ക്ക് പരമാവധി മെച്ചപ്പെട്ട ആവാസ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടതും മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ഇത്തരമൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് തൃശൂർ മൃഗശാലയിൽ ഇടുങ്ങിയ കൂട്ടിലൊക്കെ അടയ്ക്കപ്പെട്ട മൃഗങ്ങൾക്ക് മെച്ചപ്പെട്ട ആവാസ സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നതിനെ ചൊല്ലിയുള്ള ചിന്തയുണ്ടായത്. കൂട്ടിലടച്ച മൃഗങ്ങളെ പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിട്ടാൽ അവയ്ക്ക് അധിക കാലം ജീവിക്കാനാകില്ലെന്ന തിരിച്ചറിവും ഇതിനു പിന്നിലുണ്ടായിരുന്നു. തൃശൂർ മൃഗശാല വിപുലീകരിക്കണമെന്ന് കാലാകാലങ്ങളിൽ പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. തൃശൂർ മൃഗശാലയുടെ ശതാബ്ദി വേളയിൽ മൃഗശാലയിൽ ഏതാനും കൃഷ്ണമൃഗങ്ങൾ ചാകാൻ ഇടയായപ്പോഴാണ് മൃഗശാല നഗരത്തിന് പുറത്തേക്ക് കൂടുതൽ വിസ്തൃതമായ സ്ഥലത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമായത്. പട്ടണത്തിന്റെ ബഹളത്തിനിടയിൽ കേവലം 13 ഏക്കർ സ്ഥലത്താണ് 500-ലേറെ പക്ഷിമൃഗാദികൾ ഇടുങ്ങിയ കൂടുകളിൽ നരങ്ങയാതന അനുഭവിച്ചിരുന്നത്. മുൻ മുഖ്യമന്ത്രിയും തൃശൂർകാരനുമായ സി അച്യുത മേനോൻ, ഡോക്ടർ സുകുമാർ അഴീക്കോട് എന്നിവർ ഈ വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഈ സന്ദർഭത്തിലാണ് ഗാന്ധിമാർഗ പ്രവർത്തകരും മൃഗസ്നേഹികളായ ഏതാനും വ്യക്തികൾ തൃശൂർ മൃഗശാലയിലെത്തി സുവോളജിക്കൽ പാർക്കിനായുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിച്ചത്. ഇതേ തുടർന്ന് അന്നത്തെ മൃഗശാല സൂപ്രണ്ടായിരുന്ന കെ രവീന്ദ്രൻ ഇതിനായുള്ള രേഖകൾ തയ്യാറാക്കി ബന്ധപ്പെട്ടവർക്ക് സമർപ്പിച്ചു. പരിശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനു വേണ്ടി ഫ്രണ്ട്സ് ഓഫ് സൂ എന്ന അനൗപചാരിക സംഘടനയും രൂപീകരിച്ചു. ആദ്യകാലത്ത് ഫ്രണ്ട്സ് ഓഫ് സൂ യോഗങ്ങളിൽ ജില്ലാ കളക്ടർമാരാണ് അധ്യക്ഷത വഹിച്ചിരുന്നത്. അതാത് കാലത്തെ ജില്ലാ കളക്ടർമാരുടെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടി മൃഗശാല ഉപദേശക സമിതിയുടെ സഹകരണത്തോടെ ഫ്രണ്ട്സ് ഓഫ് സൂ മൃഗശാല വിപുലീകരണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. 1992 വേൾഡ് സൂ കോൺസർവേഷൻ സ്ട്രാറ്റജി എന്ന രേഖ ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഈ രേഖ പ്രകാരം ലോകത്തെവിടെയുമുള്ള മൃഗശാലയിലെ ഓരോ മൃഗങ്ങൾക്കും ആവശ്യമായ ആവാസ സ്ഥലം, വിസ്തൃതി എന്നിവ നിർണ്ണയിക്കപ്പെട്ടു. ആഗോളതലത്തിൽ അംഗീകരിച്ച പ്രസ്തുത രേഖ പ്രകാരം തൃശൂർ മൃഗശാലയുടെ വിസ്തൃതി ഒരിക്കലും പര്യാപ്തമായിരുന്നില്ല. 95 മുമ്പ് നിർദ്ദിഷ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ ആഗോളതലത്തിലും ദേശീയ തലത്തിലും നൽകുന്ന അംഗീകാരങ്ങളും സാമ്പത്തിക സഹായങ്ങളും നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈയൊരു ഘട്ടത്തിലാണ് ഫ്രണ്ട്സ് ഓഫ് സൂ പ്രവർത്തകർ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതെന്നും അദ്ദേഹം ഓർക്കുന്നു.